നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരളവിൽ ഒരു വിവാഹമാണ്, ഒരു വിവാഹബന്ധമാണ് എന്ന് പറയുന്ന ഒരു വാക്യം നമുക്ക് കൊരിന്ത്യർ കീഴിൽ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 11 അതിന്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ശപിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അത്രയും വ്യക്തമായിരുന്നു. ക്രിസ്തീയ ജീവിതത്തെ പലതിനോട് താന് താരതമ്യം ചെയ്തിട്ടുണ്ട്, ഓട്ടക്കളത്തോടെ താരതമ്യം ചെയ്തിട്ടുണ്ട്, പോർക്കളത്തോടെ താരതമ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആന്തരികതയിൽ ക്രിസ്തീയ ജീവിതം ഒരു സ്നേഹബന്ധമാണ് എന്നുള്ളതിനെ കുറിച്ച് പൗലോസിന് എത്രയും ഉറപ്പുണ്ടായി. സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ ഏത് വിവാഹത്തിന്റെയും അടിത്തറയായിട്ട് സ്നേഹമാണുള്ളത് എന്ന് ഇന്നലെയും നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരു സ്നേഹബന്ധത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെങ്കിൽ അത് ആര് തമ്മിലുള്ള സ്നേഹമാണ്? വ്യക്തിപരമായി നാം ഓരോരുത്തരും നമ്മുടെ കർത്താവുമായുള്ള ബന്ധവുമാണ് അതിനെ ഉദ്ദേശിക്കുന്നത്, ആ സ്നേഹബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അന്യോന്യമുള്ള ഒരു സ്നേഹബന്ധം, ഒരു വിവാഹത്തിൽ ഭർത്താവ് മാത്രം ഭാര്യയെ സ്നേഹിച്ചാൽ അതൊരു മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതമാകുന്നില്ല. അതൊരു സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് ആകരുത്. അതെന്താണ്? അതൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആകണം, പരസ്പരമുള്ള ഒരു ബന്ധമാകണം. എങ്കിലേ സ്നേഹം സ്നേഹമാവുകയുള്ളൂ, വിവാഹ ജീവിതത്തിൽ അത് വർക്കൗട്ട് ചെയ്യപ്പെടുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും കർത്താവും നമ്മളും തമ്മിലുള്ള സ്നേഹം അന്യോന്യമുള്ള ഒരു സ്നേഹമാണ്. ഇവിടെ ഇത് പൗലോസ പറയുന്നു, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ നിങ്ങളെ കൊരിന്ത്യരിലുള്ള നിങ്ങളെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവുമായിട്ട് നിങ്ങൾക്കൊരു സ്നേഹബന്ധം ഇപ്പോഴുണ്ട്. നിങ്ങൾ കർത്താവിന്റെ ഒരു നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരെ പോലെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. സഭ ആ നിലയിലായി ആയിരിക്കുന്നത്. സഭയെന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സംഘാതമാണ്. വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് സഭ എന്ന് പറയുന്ന ഒരു അമൂർത്തമായ എന്തോ ഒരു രൂപം പോലെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കർത്താവും സഭയും തമ്മിലുള്ള വിവാഹബന്ധം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പുറത്തുള്ള ഒരു കാര്യമല്ല. സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കർത്താവുമായ ഒരു സ്നേഹബന്ധത്തിലായിരിക്കണം. പൗലോസ് പറയുന്നു, ഇങ്ങനെ ഞാൻ നിങ്ങളെ കർത്താവുമായിട്ട് കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചിരിക്കുന്നു. അകലെ ബന്ധിപ്പിച്ചപ്പോൾ നാളുകൾ കടന്നുപോവുകയാണ്, കർത്താവ് വന്നിട്ടില്ല. ഒരു വിവാഹം ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ, നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ആ ഇടവേളയിൽ പിശാച് വളരെ സൂത്രശാലിയായതുകൊണ്ട് അവൻ ഹവ്വായെ ഉപായത്താൽ ചലിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് നോക്കുക, മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഏകാഗ്രതയോടെയുള്ള നിർമ്മലതയോടെയുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു എന്ന് പൗലോസ പറയുന്നു. ഒരു സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ എന്നാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളും കർത്താവും തമ്മിൽ ആ നിലയിൽ ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഉണ്ടായിരിക്കണം. അതാണ് ക്രിസ്തീയതയുടെ ഏറ്റവും കാതലായ കാര്യം. അതില്ലാതെയാണ് ഇന്ന് പലയിടത്തും ക്രിസ്തീയ മാർഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച അവരൊരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു കൂടുന്നു, ചില കാര്യങ്ങളിലൊക്കെ പങ്കുകൊള്ളുന്നു. ക്രിസ്തു അവർക്കെന്താ? ക്രിസ്തു അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടില്ല. ക്രിസ്തുവിനോട് അവർക്കൊരു ഒരു വ്യക്തിപരമായ ഒരു ബന്ധമില്ല. അവരുടെ സങ്കടങ്ങൾ ചെന്ന് പറയുകയോ കർത്താവിൽ നിന്ന് പറയാനുള്ളത് കേൾക്കുകയോ ചെയ്യാതെ ഒരുതരം ആചാരം പോലെ ക്രിസ്തീയതയുടെ ബാഹ്യ ആ മോഡിയിൽ അഭിരമിച്ചു നടക്കുന്ന ഒരു ക്രിസ്തീയതയാണ് നമുക്ക് ചുറ്റും പലയിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കും ഇതേ അപകടം ഉണ്ടാവാം. നമ്മൾ ഒരുപക്ഷെ ആചാരങ്ങളിൽ ഊന്നുന്നില്ല. നമ്മൾ ഒന്നിച്ചു ചേർന്ന പാട്ടുകൾ പാടുകയും ഒരു കോൺഗ്രിഗേഷൻ ചർച്ച ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ, ഒന്നിച്ച് പാടുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഇതൊരു അതിന്റെ ആന്തരികമായ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാതെ ഒരു ബാഹ്യമായ ഒരു മോഡി പോലെ, ഞായറാഴ്ചയായാലും എന്ത് വേണം, ഞായറാഴ്ചയായാലും മഴയായാലും വെയിലായാലും CFC ചെന്ന് നമ്മുടെ ഒരു കസേരയുണ്ട്, അതിൽ ഇരുന്നേക്കണം. പാട്ട് പാടാൻ സഹോദരന്മാർ പറഞ്ഞാൽ പാടിക്കോണം, യാന്ത്രികമായിട്ടാണെങ്കിലും നമ്മളെ കൊണ്ടൊരു കുറവ് വരുത്തരുത്. നമ്മുടെ ഭാഗത്തു നിന്നൊരു കുഴപ്പം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ പ്രസന്റ് ആകുന്നത് പോലെ ആയാൽ പോരാ. കുട്ടി ക്ലാസ്സിൽ പ്രസന്റ് ആകുന്നതും അവൻ പഠിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സാറെന്തെല്ലാമോ പറയുന്നു, അവൻ അവിടെ ഇരിക്കുന്നു, പ്രസന്റ് സാറെന്ന് അവൻ കൈ ഉയർത്തി പറയുന്നു, അവൻ ഹാജർ വെക്കുന്നു. പക്ഷെ അവന്റെ ഹൃദയം എവിടെയാണ്? ആ അവിടെ വിട്ട് ദൂരെ എവിടെയോ ആയാൽ അത് പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു ചടങ്ങ് പോലെയോ ഒരു ആചാരം പോലെയോ ആയിത്തീരരുത്. ഇതിന്റെ ആന്തരികമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ടത്, ഞാൻ കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു വിവാഹബന്ധം രണ്ടുപേര് തമ്മിലുള്ള സ്നേഹമാണ്. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം മറുവശത്ത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാനിൽ നമ്മൾ ആ വചനം കാണുന്നുണ്ടല്ലോ, നമ്മളല്ല ആദ്യം കർത്താവിനെ സ്നേഹിച്ചത്, കർത്താവാണ് നമ്മളെ സ്നേഹിച്ചത്. നോക്കുക, ഒരു സ്നേഹബന്ധം ഉടലെടുക്കുക. ആ സ്നേഹബന്ധം ഉടലെടുക്കുമ്പോൾ ആദ്യം അതിന്റെ ഇനിഷ്യേറ്റീവ്, അതിന്റെ തുടക്കം നമ്മുടെ ഭാഗത്തു നിന്നല്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളാ തിരുനക്കര കൺവെൻഷന് പോയി ആദ്യം കൈവോക്കിയത് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അതിന് മുൻപായിട്ട് തന്നെ ദൈവം നാം ജനിക്കുന്നതിനും ഒക്കെ അപ്പുറത്ത് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു, നമ്മളെ സ്നേഹിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ ആ നിലയില് നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കുറ്റബോധം നൽകി ദൈവത്തിങ്കിലേക്ക് വരാൻ ഒരു തിരിവ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരികയും ചെയ്തതിന്റെ എല്ലാം ഉത്തരവാദിത്വമാർക്കാണ്? കർത്താവിനാണ്. അപ്പൊ കർത്താവാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. ഒന്ന് യോഹന്നാൻ 4:10 അതിന്റെ 10 വാക്യത്തിൽ നാം അത് കാണുന്നു. ഒന്ന് യോഹന്നാൻ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ. സാക്ഷാൽ സ്നേഹമാകും. നോക്കുക, കർത്താവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ് നമ്മോടുള്ള ആ സ്നേഹം വന്ന്. പക്ഷെ ആ സ്നേഹം വന്നപ്പോ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എന്തിനാണ് എന്നെ സ്നേഹിച്ചത്? എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണം. നിങ്ങൾ തന്നെ ഓർക്കുക, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, ആ സ്നേഹിക്കുന്നതിന് പിന്നിൽ ഒന്നുകിൽ ആ ആളിന്റെ രൂപം, ആളിന്റെ അപ്പിയറൻസ്, ആളിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആളിന്റെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ പുറമേയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സൗന്ദര്യം നിങ്ങളെ ആകർഷിച്ചു, അല്ലെങ്കിൽ പെരുമാറ്റം കൊള്ളാം, നല്ല പെരുമാറ്റം, നന്നായിട്ട് പെരുമാറും, ഇത് നല്ല സ്വഭാവമാണ്. അപ്പൊ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, അത് പരിശോധിച്ച് നോക്കുമ്പോൾ, ആ ആളിന്റെ ഏതെല്ലാമോ മെറിറ്റുകൾ, ഏതെല്ലാമോ നന്മകൾ, ഏതെല്ലാമോ ഗുണങ്ങൾ നമ്മളെ സ്പർശിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആ ആളിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ആ ആളിന്റെ ബുദ്ധിശക്തി, അല്ലെങ്കിൽ ആ ആളിന്റെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ ആളിന്റെ സ്വഭാവം എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ആളിന്റെ കുടുംബ പശ്ചാത്തലം, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആകർഷണീയമായിട്ട് ചിലത് കണ്ടിട്ടുണ്ട്. എന്നാ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എന്തെങ്കിലും ഒരു ആകർഷണം നമ്മൾ കണ്ടിട്ടാണോ? എന്തെങ്കിലും ആകർഷിക്കാവുന്ന എന്തെങ്കിലും നമ്മളുണ്ടോ? സ്വഭാവമുണ്ടോ? സൗന്ദര്യമുണ്ടോ? ഗുണമുണ്ടോ? കുടുംബശ്രേഷ്ഠതയുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം നമ്മളില്ല. ഇത് സത്യത്തിൽ ആലോചിച്ചാൽ ഒരു അത്ഭുതമാണ്. എന്നിട്ടും ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും നമ്മളെ സ്നേഹിച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്നേഹപ്പെട്ട ആളുകൾ എത്ര പേരുണ്ടായിരുന്നു? കൊള്ളാം, ഒരു ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കാൻ കൊള്ളാവുന്ന ആളുകൾ എത്ര പേരുണ്ടായിരുന്നു? കൂട്ടത്തിൽ എപ്പോഴും തഴയപ്പെട്ട ആളായിരുന്നു നമ്മൾ, അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടില് 3 പേരുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ആളായിരുന്നു, പല രംഗങ്ങളിലും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു കഴിവുള്ള ആളുകളല്ല, എന്തെങ്കിലും ഒരു മെറിറ്റ് നമുക്ക് പറയാനില്ല. പക്ഷേ ഈ മുഴുവൻ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവ് ഒരു മുൻനിർണയം നടത്തുമ്പോൾ ഇവിടെ നിന്നവൻ, അവിടെ നിന്നിവൻ. സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവനെയോ അവനെയോ അവിടെ ജനിച്ചു എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തെരഞ്ഞെടുത്തപ്പോ ആ കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ ഓരോരുത്തരെ ഇങ്ങനെ തെരഞ്ഞെടുത്തപ്പോ നമ്മളും അതിനകത്ത് പെട്ടു. എന്താ കാര്യം? ഒരു കാര്യവും നമുക്ക് നോക്കാൻ കാണാനായിട്ടില്ല. പൗലോസിനും ഇതൊരു അത്ഭുതമായിരുന്നു. പൗലോസ് അതുകൊണ്ട് റോമർ കൈതി ലേഖനവൻ 5-ാം അധ്യായത്തിൽ ഈ അത്ഭുതം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. റോമർ കൈതി ലേഖനം 5-ാം അധ്യായത്തില് പൗലോസ് പറയുന്നു, നമ്മളെ സ്നേഹിച്ചതിന് എന്താ കാര്യം? ആ കാര്യമാണ് പൗലോസ് ചർച്ച ചെയ്യുന്നത്. 5-ാം അധ്യായം അതിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ നോക്കുക. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഫക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നതും ദുർലഭം. ഒരാൾ നീതിമാനാണെങ്കിൽ തന്നെ ആ ആളിനു വേണ്ടി മരിക്കാൻ വേറെ ആളുകൾ തുടങ്ങുന്നത് വളരെ പരിമിതമാണ്, വളരെ ദുർലഭമായ കാര്യമാണ്. ഒരു പക്ഷേ ഗുണവാന് വേണ്ടി ആരെങ്കിലും ഒരിക്കൽ മരിക്കാൻ തുനിയമായിരിക്കാം. അതിന്റെ 8-ാമത്തെ വാക്യം, അതാണ് ശ്രദ്ധേയമായ വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ഒരു മെച്ചവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ഒരു ഗുണവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ, നമ്മൾ കർത്താവിന് ഇഷ്ടം തോന്നുന്ന ഒരു ഘടകവും ഇല്ലാതിരിക്കെ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് അവിടെ പറയുന്നു, ആ അങ്ങനെ മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നോക്കുക, ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഒരുപക്ഷെ ദൈവത്തിന് മാത്രമേ ഇങ്ങനെ സ്നേഹിക്കാനൊക്കുള്ളൂ. നമുക്ക് ആളുകളെ സ്നേഹിക്കാൻ ഒരു കാരണവും ഇല്ലാതെ ഒരാളെ പെട്ടെന്ന് അങ്ങ് സ്നേഹിക്കാനൊക്കെയില്ല. ഇന്ത്യന്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരെയും ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒന്ന് സ്നേഹിക്കാനൊക്കെയില്ല. എന്തെങ്കിലും സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു ഘടകം നമ്മുടെ മനസ്സിൽ തട്ടുമ്പോഴാണ് നമ്മൾക്ക് സ്നേഹിക്കുന്നത്. ദൈവത്തിന് മാത്രമേ ഒരു കാരണവും കൂടാതെ നമ്മെ സ്നേഹിക്കാനൊക്കെ ഉള്ളൂ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറ്. ഇവിടെ പൗലോസ് പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ, പാപം എന്ന് വെച്ചാൽ എന്താ, ദൈവത്തിന് അത് കാണാൻ പോലും പറ്റിയില്ല. സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ലല്ലോ എന്നാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോ പാപത്തെ നോക്കിക്കൂടാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അങ്ങനെയുള്ള ദൈവത്തിന് പാപം എന്ന് പറഞ്ഞാൽ അതിനൊരു വളരെ കൊച്ചു, വളരെ മോശപ്പെട്ട ഒരു ഉദാഹരണം ഒരു ദിവസം ഇവിടെ ഈ പുൽപ്പറ്റിൽ നിന്ന് ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവം പാപത്തെ കാണുന്നത് ഒരു പക്ഷേ, അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്, ഒരു സെപ്റ്റിക് ടാങ്ക് തുറന്നു എന്നിരിക്കട്ടെ. സെപ്റ്റിക് ടാങ്കുകളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യും? സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി. അവരെ വിളിച്ച് അവര് വന്നിട്ട് നിങ്ങൾ 30 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്നു. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളോട് ആരോടെങ്കിലും പറയാ, അതിന്റെ അകത്തോട്ട് ചാടി അവിടെ കിടക്കുന്ന ഇന്ന അതിനെ സ്നേഹിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരവേർഷ അല്ലെ? ഇത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന്, പാപത്തെ നോക്കുവാൻ പോലും കഴിയാത്തവനായ ദൈവത്തിന് പാപിയായ നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതൊരു വളരെ ദുർബലമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് തോന്നും. അതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് അത്. അപ്പൊ അങ്ങനെയിരിക്കെ ഇവിടെ പൗലോസ് അതാണ് പറയുന്നത്, നാം പാപികളായിരിക്കെ ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് മാത്രമേ ഒരുപക്ഷെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ഒരു നന്മയുമില്ല. ഒരിക്കലെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു രാജകുമാരൻ, രാജ്യത്തെ രാജകുമാരൻ താനെ രഥത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടി, ഭിക്ഷക്കാരി, അവൾക്ക് നല്ല വസ്ത്രമില്ല, സൗന്ദര്യമില്ല, ഒരു കാര്യവും അവൾക്ക് മെറിറ്റായിട്ട് പറയാനില്ല. അവളെ വഴിയരികിൽ നിന്ന് ഭിക്ഷയാഴിച്ചുകൊണ്ടിരിക്കുക. ഭിക്ഷയാചിക്കുമ്പം അവൾ കടന്നു പോകുന്ന എല്ലാ വാഹനത്തിന് നേരെയും അവളുടെ പിച്ചപാത്രം നീട്ടും. രാജകുമാരനാ വരുന്നതെന്ന് അറിയാതെ അവളും ചെയ്തു, അവളുടെ പിച്ചപാത്രം നീട്ടി. ഉടനെ രാജകുമാരൻ അവളെ നോക്കി, ആ രഥം നിർത്തി, താനെ കടന്നു വന്ന് ആ പെൺകുട്ടി എന്തെങ്കിലും പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. രാജകുമാരൻ എന്ത് ചെയ്തു? അവളുടെ പിച്ചപാത്രം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി, അത് വലിച്ചെറിഞ്ഞിട്ട് അവളുടെ കരച്ചിൽ പിടിച്ച് അവളെ തന്റെ വധുവായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഇതൊരു മുത്തശ്ശിക്കഥയാ, ഇങ്ങനെ ലോകത്ത് നടക്കുകയല്ല. പക്ഷെ അങ്ങനെ നടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നടന്നാൽ അതുപോലെ ഒരു അത്ഭുതമാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, കർത്താവ് നമ്മളെ സ്നേഹിച്ചു, കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നാം ഒന്ന് യോഹന്നാനിൽ വായിച്ചത്, പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ഒന്നാമത് നമ്മളെ സ്നേഹിച്ചത്. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ഈ സ്നേഹം, അതിന്റെ വേറൊരു പ്രത്യേകത അതെന്ന് പറയുന്നത്, അത് പൂർണ്ണമായിട്ട് തന്നെ തന്നെ നൽകുന്ന ഒരു സ്നേഹമായിരുന്നു. ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം, ദൈവം ചെയ്തു ലോകത്തെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. തനിക്കുള്ളതെല്ലാം നഷ്ടമാക്കുന്ന സ്നേഹമായിരുന്നു നമുക്ക് വേണ്ടി ദൈവം കാഴ്ചവെച്ചത്. നമുക്ക് വേണ്ടി തരുന്ന സ്നേഹമായിരുന്നു, നമുക്ക് വേണ്ടി ഒഴിച്ചു കളയുന്ന സ്നേഹമായിരുന്നു, നമുക്ക് വേണ്ടി തന്നെത്താൻ വിറ്റ് കളയുന്ന സ്നേഹമായിരുന്നു. ദൈവം തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുന്ന ഒരു സ്നേഹമായിരുന്നു. ഇന്ന് പലയിടത്തുമുള്ള സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്നേഹമല്ല. സ്നേഹത്തിന് 3 പടികളുണ്ടെന്നാണ് ഗ്രീക്കിൽ അതിന് 3 വാക്കുകളുണ്ട്. 3 വാക്കുകളുണ്ട്. അതിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന് എന്താ, ആ ഗ്രീക്കിലെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയായ അഗപ്പേ എന്ന് പറയുന്ന സ്നേഹമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് അഗപ്പേ ലവ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ തന്നെ വിറ്റ് കളയുന്ന തരം സ്നേഹം. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, പല സ്നേഹങ്ങളും പലതും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള മറ്റൊരു കരാർ പോലെയൊക്കെയുള്ള സ്നേഹങ്ങൾ. എന്നാൽ തിരിച്ചു പ്രതീക്ഷിക്കാത്ത, നീ ഒന്നും എനിക്ക് തന്നില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അതിന്റെ അകത്തൊരു ഒരു കീഴടങ്ങുന്ന സ്നേഹമാണ്. അത്തരം ഒരു സ്നേഹമാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നോക്കുക, ഒരു കാരണവും കൂടാതെ നമ്മളെ സ്നേഹിച്ചു. കീഴടങ്ങുന്ന ആ നിലയിൽ തന്നെ തന്നെ വിറ്റ് കളയുന്ന, തന്നെ തന്നെ ഏൽപ്പിച്ചു കളയുന്ന ഒരു സ്നേഹമാണ് കർത്താവ് നൽകിയത്. എഫേസ്യർ ഗ്രന്ഥലേഖനം 5 നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് എന്ത് ചെയ്തു. എഫേസ്യർ ഗ്രന്ഥലേഖനം 5 സഭയെ സ്നേഹിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വിവാഹത്തെ അതിന്റെ ഒരു നിഴലായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നിടത്ത് ഇവിടെ നോക്കുക, അതിന്റെ 27 സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ, അതിന്റെ അകത്ത് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോ ചില ആളുകൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്ത വിവാഹത്തിലൊക്കെ ഏർപ്പെട്ട അതിനെ ആളുകളെല്ലാം കൂടെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് അങ്ങ് നീ നിന്നെ കല്യാണം കഴിച്ച ഭാര്യയെല്ലാം അങ്ങനെ ഇട്ടാക്കി പോകാനൊക്കോ എന്നൊക്കെ പറഞ്ഞ് അപ്പനും അമ്മയും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും എല്ലാം കൂടെ ഉത്സാഹിപ്പിച്ച സ്നേഹിപ്പിക്കാൻ കൊണ്ടുവരും. ഇവിടെ അങ്ങനല്ല, ഒരു നിർബന്ധവും ഇല്ല. തന്നെത്താൻ ഹിംസൻസ്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമാണ്, തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കർത്താവിനെ പിടിക്കാനായിട്ട് അവർ വരുന്ന ആ രംഗം തന്നെ ഈ ഒരു സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 18 കർത്താവിനെ പിടിക്കാനായിട്ട് അവരെ വരുന്ന ആ ഭാഗത്ത് കർത്താവ് ചോദിക്കുന്നു, യേശു തനിക്ക് 4:5 വാക്യങ്ങൾ, യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഈ വന്നേക്കുന്ന ആളുകളെല്ലാം ആരാ? വന്നേക്കുന്ന കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകാനും ക്രൂശിക്കാനും വന്ന ആളുകളാ. അങ്ങനെയുള്ളവരായി വന്നേക്കുന്നതെന്ന് അറിഞ്ഞിരിക്കെ നമ്മളായിരുന്നു കർത്താവിന്റെ സ്ഥാനത്തെങ്കിലും എന്തോ ചെയ്യും? എത്രയും വേഗം പുറംവാതിലിൽ കൂടെ സ്ഥലം വിടാനാ നമ്മൾ നോക്കുന്നത്. ഇത് കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് അങ്ങോട്ട് ചെന്നു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിന്റെ ആ വാക്കുകളുടെ ഒരു ഗരിമ നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നു. കർത്താവ് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസറയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് ആർക്കു വേണ്ടിയാ? ഇത് കേവലം ഒരു മുഴുവൻ ക്രിസ്തീയ ലോകത്തിനും വേണ്ടി എന്നുള്ള നിലയിൽ ചിന്തിക്കാതെ നമുക്കതിനെ നമ്മുടെ ഒരു വ്യക്തിപരമായ തലത്തിലേക്ക് എടുത്ത് എനിക്ക് വേണ്ടി കർത്താവ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നെങ്കിൽ എന്റെ കാര്യം ഒരിക്കലും എനിക്കൊരു പ്രത്യാശ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ സ്നേഹം ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമായിരുന്നു. ഒരുത്തരുടെയും നിർബന്ധമില്ലാതെ ഹി ലവ്ഡ് ഹിംസെൽഫ്, താൻ തന്നെ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്നേഹിക്കപ്പെടാനുള്ള ഒരു ഘടകവും ഇല്ലാതെ കർത്താവ് അത് ചെയ്തു. ഓ, വിവാഹബന്ധം എന്ന് പറയുന്നത് രണ്ടുപേര് ചേർന്നുള്ള ബന്ധമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കർത്താവിന്റെ ഭാഗത്തുള്ള സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത്. ഇനിയും നമ്മുടെ ഭാഗത്തുള്ള സ്നേഹത്തെ കുറിച്ച് ഇതേ നാണയത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഭാഗത്ത് കർത്താവിനെ സ്നേഹിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? ഓ, കർത്താവ് നമ്മളെ കാരണം കൂടാതെ സ്നേഹിച്ചു. പക്ഷേ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. വി ഹാവ് ഗുഡ് റീസൺസ്, നല്ല കാരണങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടായിരുന്നു. എന്താ? നമ്മുടെ കണ്ണിൽ കർത്താവ് ഏറ്റവും സുന്ദരനായ പുരുഷനായിരിക്കണം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കത്തക്കവണ്ണം കർത്താവിൽ എന്തുണ്ട്? അവൻ ഏറ്റവും സുന്ദരനായ പുരുഷനാണ്. അവനിൽ സ്വഭാവത്തിന്റെ മുഴുവൻ പൂർണ്ണതയും നമുക്ക് കാണാം. അവനിൽ തേജസ് വസിക്കുന്നു. ഇങ്ങനെ ആരുടെ കണ്ണിലും ആ നിലയിൽ ആകർഷണീയനായ ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു ഇല്ലേ? താൻ ലോകം വിട്ടു പോകാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താനായിട്ട് കഴിയും? തന്റെ മുഴുവൻ ജീവിതവും 33 വർഷത്തെ ജീവിതം മുഴുവൻ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പറയുന്നു. നോക്കിക്കോ, ഇവിടെ ഏതെങ്കിലും ഒരു രംഗത്ത് ഓ ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പൂർണ്ണനായ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ പെരുമാറിയ പാപത്തിൽ വീണുപോയ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? വെല്ലുവിളിച്ച് ചോദിക്കുക. ഒരാൾക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. താൻ അടിമുതൽ മുടി വരെ ഒരു ന്യൂനതയും ഇല്ലാത്തവനായിരുന്നു. നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു പുരുഷൻ അതുണ്ടെങ്കിൽ അത് കർത്താവാണ്. ഉത്തമഗീതത്തിൽ ഇതേ കാര്യം തന്നെ കാന്തയോട് ആളുകളെ ഋഷിമ പുത്രന്മാരെ ചോദിക്കുന്നുണ്ട്. നിന്റെ പ്രിയൻ എന്താ പ്രത്യേകത എന്ന് ചോദിക്കുന്ന ഭാഗം. അപ്പോ അവൾ പറയുന്നു, എന്റെ പ്രിയൻ വെണ്ണയും ചുവപ്പും ഉള്ളവൻ. ഉത്തമഗീതം 5:10 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. എന്റെ പ്രിയൻ വെണ്ണയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ സ്നേഹിപ്പാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവ് ഏറ്റവും ആ നിലയിൽ നമുക്ക് യോഗ്യനായ ഒരുവനായിരുന്നു. ആ കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവ് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു. ഈ കാരണങ്ങളൊക്കെ നമുക്ക് മതി. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇത് ഞാൻ ഒരു പ്രത്യേക തരത്തിലാണ് കർത്താവ് നമുക്ക് ഏറ്റവും സുന്ദരനായ പുരുഷനാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. മറുവശം എന്ന് പറയുന്നത് എന്താ? മറുവശം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ലോകം ജഡം, പിശാച്, ഈ നിലയിലുള്ള പിശാചിന്റേതായ എല്ലാ പ്രലോഭനങ്ങളും ഇന്ന് നമ്മുടെ നേരെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും കർത്താവ് ഈ ഉത്തമഗീതത്തിലെ കാന്ത പറഞ്ഞതുപോലെയൊക്കെ അവനെന്താ അവൻ വെണ്ണയും ചുവപ്പും ഉള്ളവനെന്നും 10,000 പേരിൽ അതിശ്രേഷ്ഠനെന്നും ഒക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസം. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കൊക്കെ, കുഞ്ഞുങ്ങൾക്കൊക്കെ, അവർക്ക് 100 കാര്യങ്ങൾ അവരുടെ മുമ്പ് വരുമ്പോ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചില കാര്യങ്ങളോട് നോ എന്ന് പറയാൻ വലിയ പ്രയാസോ? എന്താ കാര്യം? കർത്താവ് സ്നേഹവാനാണെന്നും കർത്താവ് സുന്ദരനാണെന്നും 10,000 പേരിൽ അതിശേഷനാണെന്നും ഞാൻ ഈ കാര്യം വേണ്ടെന്ന് വെച്ച് അത് സ്വീകരിക്കുന്നത് എത്ര വലിയ ശ്രേഷ്ഠതയാണെന്നും ഒക്കെ കാണാനായിട്ട് അവരുടെ കണ്ണുകള് ആ നിലയില് തുറന്നിട്ടില്ല. ആ നിലയിലെ ഒരു ദീർഘദൃഷ്ടിയില്ല. ഹൃസ്വദൃഷ്ടിയുള്ളവരായിട്ട് അവർ തങ്ങളുടെ മുമ്പിൽ വരുന്ന കൊച്ചു സുഖം, ആ ഈ സുഖം കർത്താവ്, ഓ അതൊക്കെ മീറ്റിംഗിൽ പറയുന്ന എന്തോ ഒരു കാര്യം, ഓ അതൊക്കെ ഒരു മതത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ നിത്യജീവിതത്തിൽ നിന്ന് കർത്താവിനോടുള്ള ഡിവോഷനെ മാറ്റിവെച്ചിട്ട് അവര് പ്രലോഭനങ്ങളിലെ വീണു പോകും. അങ്ങനെ പ്രലോഭനങ്ങളിലെ വീണു പോകുമ്പം അവരെന്താ പറയുന്നത്? ഓ, കർത്താവിനേക്കാൾ സുന്ദരനായിട്ട് എനിക്ക് പല കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യം കർത്താവിനേക്കാൾ സുന്ദരമായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്ന കാര്യം അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കർത്താവ് ഇത്രയും സുന്ദരനല്ല. കർത്താവ് ഒരു വിരൂപനാണ് എന്ന് തോന്നുന്നു എന്നാണ് അവരെ വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ? ബൈബിളിൽ പലയിടത്തും യേശു 10,000 പേരിൽ അതിശ്രേഷ്ഠനാണെന്നും ഏറ്റവും സുന്ദരനാണെന്നും പറയുന്നു. അതൊരു വശം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ പണം എന്ന് പറയുന്ന വളരെ ഒരു സുന്ദര പുരുഷനായിട്ട് കാണുമ്പം കർത്താവ് അതിന്റെ മുമ്പിൽ എന്താ പലർക്കും ഒരു വിരൂപനായിട്ട് തോന്നും. ഈ ലോകത്തിന്റെ ചില അംഗീകാരം അത് കൊള്ളാം അത് കൊള്ളാം, അത് ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് കാണുമ്പോൾ കർത്താവിനെ എന്ത് തോന്നുന്നു? കർത്താവിനെ ഓ വിരൂപനായിട്ട് നമുക്ക് തോന്നാം. യെശയ്യാവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തില് യെശയ്യാവ് പറഞ്ഞ പല കാര്യങ്ങളും അവിടെ പ്രവചനങ്ങൾ പലതും നിറവേറി, കർത്താവിന്റെ ക്രൂശുമരണത്തിന് നിറവേറി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് പോലും ഇപ്പോഴും നിറവേറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. 52:14 നോക്കുക, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ വിരൂപമായിരിക്കെ പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിനെ ക്രൂശിക്കുന്ന ഒരു രംഗത്ത് നടന്നു കഴിഞ്ഞു നിറവേറി എന്നുള്ളത് ശരിയായിരിക്കുമ്പോ തന്നെ ഇന്നും ഇത് നടക്കുന്നുണ്ട്. എങ്ങനെയാ? നമ്മൾ ലോകത്തിന്റെ ഒരു പ്രലോഭനത്തിന് മുമ്പാകെ കർത്താവിനെ വിട്ടിട്ട് നമ്മൾ ആ ലോകത്തിന്റെ പ്രലോഭനത്തിന് കൈകൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ പറയുന്നത് ആ കർത്താവ് അവന്റെ രൂപം കണ്ടാൽ ആളല്ല, അവൻ വിരൂപനാണ് എന്ന് പറയുന്ന പലരെയും പോലെയാണ് നമ്മൾ വായിപ്പോകുന്നത്. അതിന്റെ 53:2 അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും തുകിക്കപ്പെട്ടും വ്യസനപാത്രമായും. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ വാക്യങ്ങൾ അങ്ങനെ ഒത്തിരി വേഗത്തിൽ അങ്ങ് വായിച്ചു പോകില്ല. വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒന്ന് നിർത്തണം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അന്ന് പരീശന്മാരും എല്ലാം കൂടെ അവനെ എന്ത് ചെയ്തു? അവനെ നിന്ദിച്ചു, പരിഹസിച്ചു, ക്രോശിച്ചു. ഞാനോ മറ്റോ അന്ന് ഉണ്ടായിരിക്കണം, ഞാനെന്തോ ഇതേനെ, ഞാൻ ഓടിച്ചെന്ന് കർത്താവിനെ ആലിംഗനം ചെയ്തേനെ. അങ്ങനൊന്നും പറ്റിയല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇന്ന് ആലിംഗനം ചെയ്യുന്നോ എന്നുള്ള ഇന്നത്തെ കോണ്ടക്സ്റ്റിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുവരണം. കർത്താവിനെ ഒറ്റിക്കൊടുത്തു, കർത്താവിനെ വിരൂപനായിട്ട് അവർ കണ്ടു, കർത്താവിനെ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ലാത്തവനായിട്ട് അവര് കണ്ടു. ഇന്ന് നിങ്ങളോ? നമ്മൾ മനോഹരമായ പാട്ട് പാടുമ്പം ഒക്കെ നമ്മൾ വിചാരിക്കും എനിക്ക് അങ്ങ് കർത്താവിനോട് വലിയ സ്നേഹമാണ്. ആ സ്നേഹം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? മറുവശത്ത് കോമളരായ മറ്റ് പല യുവാക്കന്മാര് വന്നിരിക്കുമ്പോൾ ഈ ലോകത്തിന്റേതായ ചില വശീകരണങ്ങൾ അവര് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ വന്നിരിക്കുമ്പോ അന്നേരം അതിന്റെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കർത്താവിനെ തെരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഈ പണ്ടുകാലത്ത് സ്വയംവരം വിവാഹത്തിന് പല രീതികളായിരുന്നു. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ സ്വയംവരം എന്നൊരു രീതി ഉണ്ടായിരുന്നു. സ്വയംവരം എന്താ? സ്വയംവരത്തിന് ഏതെങ്കിലും രാജകുമാരിക്ക് ഒരു സ്വയംവരം നിശ്ചയിക്കും. സ്വയംവരം നിശ്ചയിക്കുമ്പോ അന്ന് എല്ലാ രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ വരാം. അവരൊക്കെ വന്ന് കസേരകളിലിങ്ങനെ സിംഹാസനങ്ങളിലിങ്ങനെ നിരന്നിരിക്കും, നിരന്ന് എല്ലാവരും ഇരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ അവരവരുടെ ഏറ്റവും ബെസ്റ്റായ ഡ്രസ്സൊക്കെ ധരിച്ചാ വരുന്നത്, ഏറ്റവും നല്ല. എങ്ങനെയെങ്കിലും ഈ രാജകുമാരിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഈ 10 വന്നിരിപ്പുണ്ടെങ്കിൽ, 20 വന്നിരിപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരാളെ മാത്രമേ ഭർത്താവായിട്ട് വരിക്കാനൊക്കെയുള്ളൂ. എല്ലാവരും വന്ന് സിംഹാസനങ്ങളിൽ ഇരുന്ന് കഴിയുമ്പോൾ അവളുടെ കയ്യിൽ ഒരു പൂമാല കൊടുക്കും. അവൾ മെല്ലെ ആദ്യത്തെ കസേര ഇടപെടച്ച് അപ്പോൾ തോഴിമാരെല്ലാം കൂടെ ഈ വന്നിരിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്ന ഇന്ന രാജ്യത്തെ ഇന്ന രാജാവിന്റെ മകനാണ്, അദ്ദേഹത്തിന് 6 പൊക്കമുണ്ട്, നെഞ്ചളം 52 എന്ന് വേണ്ട എന്തൊക്കെയാണോ പറയാമെന്ന് അതെല്ലാം പറയും. അവള് ഇതെല്ലാം കേട്ടതിന് ശേഷം മെല്ലെ മിഴികൾ ഉയർത്തി അദ്ദേഹത്തെ ഒന്ന് നോക്കുന്നു. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ ആ മാല അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിക്കുന്നു, അതാണ് സ്വയംവരം. ഇല്ലെങ്കിൽ അവൾ മെല്ലെ മുന്നോട്ട് നടക്കുന്ന പാവം കാണിക്കുമ്പോൾ രണ്ടാമത്തെ ആളിനെ പോഴ്ത്തി പറയും. രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്, അങ്ങനെ പോയി. ഒടുവിൽ അവൾക്ക് ഇഷ്ടമുള്ള ആളിനെയാണ് അവൾ ഭരിക്കുന്നത്, സ്വയംവരം. ഇന്നും പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയംവരപ്പന്തലിൽ നിൽക്കുന്ന മണവാട്ടിയെ പോലെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താ? ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾ പല സിംഹാസനങ്ങളിലും നമ്മുടെ മുമ്പിലിരിക്കുക. നമ്മള് നമ്മുടെ കയ്യിൽ ഒരു മാലയുണ്ട്, നമ്മൾ എല്ലാം നോക്കുക എങ്ങനെയുണ്ട്. കർത്താവിനെ അന്നേരം നോക്കുമ്പോൾ ഓ ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠൻ, സുന്ദരൻ, എനിക്ക് വരിക്കാൻ കൊള്ളാറുണ്ട്, അവൻ ഇവനാണ് എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ കഴുത്തിൽ മാലയിടുമോ എന്നാണ് ഞാൻ ചെറുപ്പക്കാരോട്, വിവാഹിതരാകുന്നവരോടും വിവാഹം കഴിഞ്ഞവരോടും എല്ലാം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും. നമുക്കത് കഴിയുമോ? അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമുള്ളൂ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഒരു വിവാഹത്തിന് ഒരു പെൺകുട്ടി പല ചെറുപ്പക്കാർ ഇതുപോലെ വന്നിരുന്നു. പല അവളുടെ ഭർതൃപദം കാംക്ഷിച്ച പല ആളുകൾ വന്നു, സമൂഹത്തിലെ വലിയ ആളുകൾ, പ്രഭുകുമാരന്മാർ, ധനവാന്മാർ, സൗന്ദര്യമുള്ള ആളുകൾ ഒക്കെ വന്നു. അവരൊക്കെ വന്ന് 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 അവളെ കണ്ടു. അവൾ ആർക്ക് അവൾക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു. അവസാനം ഒരാൾ വന്നു. അയാളെ കണ്ടാൽ ഏതാണ്ടോ തീ ചകത്ത് ചാടിയ പോലെ ആകെ ഇരുണ്ട ഒരു മനുഷ്യനാണ് വന്നു. ഇവൾ എന്ത് ചെയ്തു? ഇവൾ സന്തോഷത്തോടെ ചെന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാലയിട്ടു. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. എന്തായത്? എത്ര സുന്ദരന്മാരായ ചെറുപ്പക്കാർ ഇതിലെ വന്നു. എന്നിട്ട് ഈ കണ്ടാൽ വിരൂപനായ ഈ ചെറുപ്പക്കാരനെ നീ എന്തുകൊണ്ട് മരിച്ചു? അവളൊരു മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഈ ടൗണില് അല്ലെങ്കിൽ ഈ നഗരത്തിൽ ഇവിടെ ഞങ്ങളൊരു വാടക വീട്ടിൽ അതിന്റെ മൂന്നാം നിലയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരിക്കലേ ഞങ്ങളുടെ വാടക വീടിന് തീ പിടിച്ച് തീ ആളി കത്തി വീട്ടിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളെ രക്ഷപ്പെടുത്തി. വീട്ടിലെ എന്റെ മാതാപിതാക്കളെ പല കാര്യങ്ങള് അവർക്ക് പണപ്പെട്ടി അവരെ തീയിൽപ്പെടാതെ രക്ഷപ്പെടുത്തി. പല കാര്യങ്ങളെ കൊണ്ടുപോയി. അവര് ഓമനിച്ച് വളർത്തുന്ന പോമേറിയൻ നായെ പോലും അവരെ തീയിൽപ്പെടാതെ കൊണ്ടുപോയി. ഇതിന്റെ എല്ലാം ബഹളത്തിനിടയില് എന്നെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യം അവർ മറന്നുപോയി. ഞാൻ 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ആ 3-ാമത്തെ നിലയിൽ ജനലിന്റെ അവിടെ നിന്ന് തീ ആളി കത്തുമ്പോൾ നിന്ന് കരയുക. പക്ഷെ അപ്പോഴേക്കും താമസിച്ചു പോയി. എന്താ? തീ ആളി കത്തി, 1-ഉം 2-ഉം നിലകൾ വന്നു. 3-ാം നിലയിലേക്ക് തീ വരിക. ഈ തീയിലൂടെ കടന്നല്ലാതെ ഒരാൾക്കും എന്നെ രക്ഷപ്പെടുത്താനായിട്ടൊക്കെയില്ല. അഗ്നിശമന സേനക്കാർ വന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവർക്ക് അവരുടെ കോവേലി വെച്ച് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എല്ലാവരും അമ്മയൊക്കെ ഇപ്പൊ കരയുന്നുണ്ട്, ഒരിക്കലും എന്നെ ഓർക്കാതിരുന്നു. പക്ഷെ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തീക്കിടയിലൂടെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവൻ തൃണവൽ കളിച്ചുകൊണ്ട് ഓടി ആ സ്റ്റെയർകേസ് ഓടിക്കേറി വന്ന് എന്നെ വാരിയെടുത്ത് തന്റെ ശരീരം കൊണ്ട് തന്നെ എന്നെ പൊതിഞ്ഞു പിടിച്ച് തീജ്വാലകൾ എന്നെ ഏശാതെ ആ തീക്കിടയിലൂടെ ഓടിക്കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്നപ്പോഴേക്കും തന്റെ ശരീരം മുഴുവൻ തീ പിടിച്ചിരുന്നു. തന്റെ ദേഹത്തും തന്റെ ഉടുപ്പയിലും ഒക്കെ തീ പിടിച്ചിരുന്നു. അഗ്നിശമന സേനക്കാർ ഉടനെ തന്നെ ആ ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമോ എങ്ങോട്ടോട്ടോ കൊണ്ടുപോയി. ഭാഗ്യത്തിന് എനിക്ക് മാത്രം തീയുടെ ഒരു സ്പർശം പോലും ഇല്ലാതെ ആ ചെറുപ്പക്കാരൻ അവന്റെ ശരീരം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചാണ് ഈ തീക്കിടയിലൂടെ ഓടി പുറത്തു കൊണ്ടുവന്നത്. ആ ചെറുപ്പക്കാരനാണിത്, അവനാണിത്. അതുകൊണ്ട് എന്റെ കണ്ണിൽ മറ്റുള്ള ഒത്തിരി സുന്ദരന്മാരിവിടെ വന്നിട്ടുണ്ട്. ആ സുന്ദരന്മാരെക്കാൾ ഞാൻ ഈ വിരൂപൻ എന്ന് നിങ്ങൾ വിളിച്ച, ആ ഇരുണ്ടു പോയവൻ എന്ന് നിങ്ങൾ വിളിച്ച, ഓ തീക്കകത്തുപെട്ടവൻ എന്ന് നിങ്ങൾ ചിന്തിച്ച ഇവൻ, അത് ശരിയാണ്, അവൻ തീയിൽപ്പെട്ടു. പക്ഷെ അവൻ തീയിൽപ്പെട്ടത് ആർക്കു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്. എന്റെ കണ്ണിൽ അവനാണ് ഏറ്റവും സുന്ദരനായ പുരുഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലായിരിക്കണം പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിന്റെ അകത്തു നിന്ന് നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ ഏറ്റവും പ്രിയ പുരുഷനായിട്ട് കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ അവനാണ് ഏറ്റവും കോമളൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ്, പണം നല്ല സുന്ദരൻ, അവൻ മുടിയൊക്കെ ചീകി അതൊക്കെ ഒടിച്ചൊക്കെ വെച്ച് മീശയും പുൽകാലും ഒക്കെ വെച്ച് അവൻ പണം വന്നിരിപ്പുണ്ട്, പ്രശസ്തി അടുത്ത് ഇതിലിരിപ്പുണ്ട്. നിന്റെ കണ്ണുകൾ അവനിലെങ്ങുമല്ല ഇവൻ, ഈ വിരൂപൻ. പക്ഷെ ഇവൻ കണ്ടാൽ സുന്ദരനല്ല എന്ന് തോന്നുന്നവൻ, ആകൃതി കണ്ടാൽ വിരൂപനെന്ന് തോന്നുന്നവൻ, എങ്ങനെയാണ് അവൻ ഇങ്ങനെ ആയിത്തീർന്നത്? എന്നെയും നിന്നെയും സ്നേഹിച്ച് കാൽവരിക്കുശിൽ മരിച്ചത് കൊണ്ടാണ്. കർത്താവ് ഒന്നാമത് നമ്മളെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ വിരൂപനായെങ്കിൽ ആ വൈരൂപ്യം മുഴുവൻ നമുക്ക് വേണ്ടിയായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ നോക്കുമ്പോൾ, ഓ കർത്താവ് നമ്മുടെ കണ്ണിൽ ആരാണ്? ഏറ്റവും സുന്ദരൻ, ഇത്ര സുന്ദരനായ വേറൊരാളും ഉണ്ടോ? പ്രലോഭനങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഒരു ഉദാഹരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള രംഗത്ത് ലോകത്താനുള്ള കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നിടത്താണ് നമ്മൾ കർത്താവിനെ സുന്ദരനായിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. യാക്കോബിന്റെ ലേഖനം അതിന്റെ പ്രാരംഭാധ്യായങ്ങളിലേക്ക് വരുമ്പോ ഒന്നാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വാചനം, യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം 27-ാമത്തെ വചനം, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയും. നോക്കുക, സിമ്പിൾ പ്യുവർ ഡിവോഷൻ എന്ന 2 കൊരിന്ത്യർ 11:3 വാക്യത്തിൽ നമ്മൾ വായിച്ചു. അതേ കാര്യം തന്നെയാണ്, പിതാവിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയും. സിമ്പിൾ പ്യുവർ ഡിവോഷൻ എന്ന് പറയുന്നത് എന്താ? അതെന്ന് പറയുന്നത് അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓ, നമ്മളുടെ അടുപ്പം അനാഥയും വിധമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ലോകത്തിന്റെ പ്രലോഭനങ്ങളുടെ മുമ്പാകെ തന്നെത്താൻ കാത്തുകൊള്ളുന്നിടത്താണ് നമുക്കൊരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഉണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടുമ്പോൾ. അല്ലാതെ ഒരു പാട്ട് പാടുമ്പോൾ തന്നെ ഈ നിലയിൽ നമ്മളെ തന്നെ കാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയുന്നത് എന്താ? കർത്താവേ, നീ എനിക്ക് സുന്ദരനാണ്, നീ എനിക്ക് സുന്ദരനാണ്, 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ പറയുകയാണ്. അത് ഇങ്ങനെ കർത്താവിനോട് ഉള്ള ഭക്തിയിൽ നമുക്ക് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ വേണ്ടെന്ന് വെക്കാൻ നമ്മൾ എങ്ങനെ കഴിയും? ഇതെല്ലാം പറയുമ്പോഴും ചെറുപ്പക്കാരുടെ പലരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ ഞായറാഴ്ച ബ്രദർ ഇതൊക്കെ പറയുമ്പോൾ ഒപ്പം കൊള്ളാം, പക്ഷെ തിങ്കളാഴ്ചയായി ചൊവ്വാഴ്ചയായി കോളേജിൽ ചെന്നു പല കാര്യങ്ങൾ വരുമ്പം എനിക്ക് വേണ്ട ഒരു ശക്തിയില്ല. കൂട്ടുകാരെ കൂടി ചില കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഡോ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കൊരു ശക്തിയില്ല. അവരെ വെറുതെ പറയുന്നതല്ല, അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ പറയുന്ന ചില കാര്യങ്ങളാണ്. ഇതിനെന്താ നമുക്ക് മറുപടി പറയാനായിട്ടുള്ളത്? നമുക്ക് പറയാവുന്നത് ഇതാണ്, അതായത് നാം ഈ കാര്യത്തിൽ ഹോൾ ഹാർട്ടഡ് ആണെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കും, ലോകത്തിന് മുമ്പാകെ ഞാൻ നിനക്കായിട്ട് നിൽക്കും എന്നൊരു ആഗ്രഹം, ഒരു തേങ്ങൽ നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഇന്ന് രാവിലെ ഞാൻ കാസർഗോഡ് നിന്ന് വന്ന നമ്മുടെ ഫറൂഖിനോട് സംസാരിക്കുകയായിരുന്നു. ഉമർ ഫറൂഖ്, ഫറൂഖിനോട് ഞാൻ ചോദിച്ചു, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച പിന്നെ എന്തുവാ ഒരു പ്രകടമായ വ്യത്യാസം എന്താണെന്ന്. അപ്പോ ഉമർ പറഞ്ഞത് ഇതാ, അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതിന്റെ അകത്ത് അങ്ങ് വീണ് പോകുമായിരുന്നു. ഇപ്പൊ എന്താ, ഇപ്പൊ വീഴാതെ നിൽക്കാൻ ദൈവം എന്തോ ഒരു ശക്തി, എന്തോ ഒരു പവർ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കാര്യത്തിനായിട്ടൊരു ഹോൾ ഹാർട്ടഡ് ആണെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ, അതിനായിട്ടൊരു ആഗ്രഹവും ഒരു വാഞ്ചയും ഒരു തേങ്ങലും നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനായിട്ട് ഈ നിലയിൽ ഒരു ഹൃദയമുള്ളവരായിട്ട് നമുക്ക് നിൽക്കാം. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് തന്നെ ഈ ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളെ വീഴാതെ കാക്കാൻ അവിടുന്ന് ശക്തനാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ വ്യാഴാഴ്ച മീറ്റിംഗിനായിട്ട് വന്നപ്പോൾ യൂദായുടെ ലേഖനത്തിലെ ഒരു വാക്യം വായിക്കാനായിട്ട് ഇടയായി. യൂദായുടെ ലേഖനത്തില് താൻ ലേഖനമെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഒത്തിരി പേര് കൃപയെ ലൈസൻസ് ആക്കി വഴിതെറ്റി പോകുന്നു. പല വിധത്തിലുള്ള ചില മനുഷ്യരെ ഇവിടെ നുഴഞ്ഞു വന്ന് പല കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ താൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യൂദായ്ക്ക് തന്നെ ഒരു പേടി തട്ടിയട, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് അവസാനം എനിക്ക് വിജയന്നെ വരുമോ യൂദ? അതുകൊണ്ട് 27-ാമത്തെ വാക്യത്തിലേക്ക് വന്ന പാകപ്പാടെ ഒരൊറ്റ അധ്യായമുള്ള ഒരു പുസ്തകമാണത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകം. അതിന്റെ അകത്ത് അത് നോക്കുക, അതിന്റെ 24-ാമത്തെ വാക്യം വന്നപ്പോൾ, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. പറഞ്ഞു വന്ന് യൂദായ്ക്ക് നിർത്താൻ പറ്റുന്നില്ല. നോക്കിയാ താനങ്ങെ അങ്ങ് ഇതിനാൽ അങ്ങ് ചേക്കണപ്പായി. ഏതാ തന്നെ ആനന്ദത്തോടെ വീഴാതെ ദൈവത്തിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവനായിട്ട് നിർത്തുന്ന കർത്താവ് ശക്തിയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ തനിക്ക് ഒരു കടിയാനില്ലാതെ അങ്ങ് വാക്യങ്ങൾ നീണ്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന നമ്മൾ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ബലത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിപ്പിച്ചു. വേഗം അടിവരയിട്ട് മേഖല അങ്ങ് അവസാനിപ്പിക്കുക ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ നിലയിൽ ഒരു 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 കവിഞ്ഞൊഴുക്കുണ്ടാകും. ദൈവം നമ്മളെ നടത്തും, ദൈവം നമ്മളെ വിളിച്ചിറക്കിയെങ്കിൽ കുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ദൈവം നിന്നെ സ്നേഹിച്ചെങ്കിൽ, നിങ്ങൾ ഒരു നന്മയും ഇല്ലാതിരിക്കെ, ആർക്കും നിന്റെ മേലൊരു സ്നേഹത്തിന്റെ ഒരു ഘടകം ഇല്ലാതിരിക്കെ, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു ഘടകം ആരുടെ കണ്ണിലും നിന്റെ മേൽ ഇല്ലാതിരിക്കെ, കർത്താവ് നിന്നെ സ്നേഹിച്ച് വിളിച്ചിറക്കിയെങ്കിൽ വിളിച്ചിറക്കിയവൻ പാതി വഴിക്ക് ഇട്ടിട്ട് പോവുകയില്ല എന്ന് കർത്താവിൽ ശരണപ്പെടുക. ഈ കർത്താവിനെ സ്നേഹസ്വരൂപനായിട്ടും സുന്ദരനായിട്ടും കാണുക. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം മാനിച്ച് നിന്നെ മുന്നോട്ട് നടത്തും. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, തിരിച്ച് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ സ്നേഹിച്ചെന്നും, രണ്ടാമത് തന്നെ തന്നെ പൂർണ്ണമായിട്ട് നൽകുന്ന സ്നേഹമാണ് താൻ നൽകിയതെന്നും എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ തിരിച്ചോ? നമ്മൾ തിരിച്ച് കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട സ്നേഹവും, ഓ കർത്താവ് നമുക്ക് തന്നതുപോലെ ഉള്ള ഒരു സ്നേഹം നമ്മൾ നൽകാൻ, ആ നിലയിൽ കർത്താവിന്റെ സ്നേഹത്തോട് പ്രതിസ്പന്ദനമുള്ളവരായിട്ട് നമുക്ക് നിൽക്കണം. നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹം, ഒരു പരിധി വെച്ച് ഇത്രയൊക്കെ മതി. ചില ആളുകൾ ജീവിതത്തിലെ കർത്താവിന് നൽകുന്നതിന്റെ കാര്യത്തിൽ സമയമായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി വെച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ മതി. നമ്മളും അങ്ങനെയാണ്, നമ്മൾ ആരും പൂർണ്ണരായ മനുഷ്യരല്ല. പക്ഷേ നാൾ കഴിയും തോറും നമ്മൾ കർത്താവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. കർത്താവിൽ നിന്ന് എന്ത് കിട്ടും എന്നല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് കർത്താവിന് നമുക്ക് എന്ത് കൊടുക്കാനൊക്കും എന്നതിലായിരിക്കണം. ഇത് പറയുമ്പോൾ ഒരു കൊച്ചു കാര്യം പോലെ തോന്നും, പക്ഷേ ഈ നിലയിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ അത് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് നവീകരിക്കും. എന്താ നമ്മൾ പറഞ്ഞത്? കർത്താവിൽ നിന്ന് എന്ത് കിട്ടും അതെന്ന് പറയുന്നത് ഒരു സമൃദ്ധിയുടെ സുവിശേഷം. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു, അല്ലെ കർത്താവിന് വേണ്ടി സ്തോത്രാഴ്ച പാത്രത്തിൽ ഞാൻ 100 രൂപ ഇട്ടു, അതുകൊണ്ട് എനിക്ക് 1000 രൂപ കിട്ടണം. വെയ് രാജാ വെയ് ഒന്ന് വെച്ചാൽ 10 കിട്ടും. വെയ് രാജാ വെയ് എന്ന് പണ്ട് ഈ ചന്തയിലൊക്കെ ഒരു കിലുക്കി കുത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 1 രൂപ വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇതൊരു ആദായ പരിപാടിയാ. പലരെയും ഇതൊരു ആദായക്കട പോലാണ് ഈ ക്രിസ്തീയത പലരെയും ആകർഷിക്കുന്നത്. ഇവിടെ വെച്ച് കുഴപ്പമില്ല, അവിടെ ചെന്ന് കർത്താവിന് കൊടുത്താൽ കർത്താവ് നമുക്ക് തിരിച്ചു തരും. എന്ത് കിട്ടും എന്നുള്ളതാണ് അവരുടെ നോട്ടം. നമ്മളും ആ നിലയിലാണ് തുടക്കത്തിൽ വന്നത്. പക്ഷെ നാളെ കഴിയും തോറും എന്ത് കിട്ടുമെന്നുള്ളതിനപ്പുറത്ത് എന്തെനിക്ക് കൊടുക്കാൻ പറ്റും എന്നതിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറും. അങ്ങനെ കാഴ്ചപ്പാട് മാറുമ്പോൾ നമുക്ക് ഒത്തിരി പരാതികളില്ല. പരാതികൾ പലപ്പോഴും എന്താ, ഇപ്പോ സഭയില് അവർക്കൊക്കെ അത് കിട്ടി, അല്ലെങ്കിൽ അവരെയൊക്കെ ഈ നിലയിൽ പരിഗണിച്ചു, എനിക്ക് മാത്രം കിട്ടിയില്ല. അപ്പൊ നീ എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ചാണോ വന്നത്? സഹോദര, ആ കാഴ്ചപ്പാട് മാറട്ടെ, നിനക്ക് എന്ത് കൊടുക്കാനൊക്കും? ആരും കസേര കിട്ടിയില്ല, ഞാൻ കസേര ഇടും, എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റിയല്ലോ. നമ്മള് ഒരു നമ്മുടെ കാഴ്ചപ്പാട് മാറി. പ്രിയപ്പെട്ടവര്, അങ്ങനെ നാൾ കഴിയും തോറും നമ്മളെ തന്നെ കൊടുത്തു കഴിയുന്ന ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ സ്നേഹിച്ച തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ കർത്താവിന്റെ സ്നേഹത്തിനുള്ള ഒരു പ്രതിസ്പന്ദനമായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവ്, നിന്നോടുള്ള എന്റെ സ്നേഹം ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ, അത് വർദ്ധിച്ചു വരുന്നുണ്ടോ? ഇന്ന് പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഇതേവരെ കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ വന്നിട്ടില്ലാതെ ക്രിസ്തീയതയുടെ ഒരു ബാഹ്യ ആവരണത്തിൽ അക്രമിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്രിസ്തീയതയുടെ കാതലിലേക്ക് വരിക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ അംഗീകരിക്കുക. എന്നാൽ കർത്താവിനെ അംഗീകരിച്ചു സ്നേഹിച്ചു എന്നിട്ട് നാളെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ ആദ്യ സ്നേഹം മെല്ലെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വീണ്ടും ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ വീണ്ടും ഞാൻ എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, വീണ്ടും നിന്നെ സ്നേഹിപ്പാനായിട്ട് ഞാൻ എന്നെ തന്നെ വെക്കുന്നു. പത്രോസ് ഒരിക്കലും അങ്ങനെയായിരുന്നു. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് ഒരിക്കൽ കർത്താവ് ഒരു വശത്ത് നിൽക്കുന്നു, അവന്റെ പ്രൊഫഷൻ മീൻപിടുത്തം മറുവശത്ത് നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്നത്. പത്രോസ് എന്ത് ചെയ്തു? ഓ കർത്താവ്, കർത്താവിനെ ഇപ്പൊ കാണുന്നുമില്ല, മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുകയും ചെയ്യുന്നു, ഇനിയിപ്പൊ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞ പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി. പക്ഷെ കർത്താവ് അവനെ വിട്ടുകളഞ്ഞു. കർത്താവ് വിട്ടുകളഞ്ഞില്ല. ഓ അത്തപ്രിയാസ് കടൽ തീരത്തെ കർത്താവ് ചെന്നു. കർത്താവ് കാത്തു നിൽക്കുക, എപ്പോഴും എന്റെ മകൻ മടങ്ങി വരും. ഒരു രാത്രി മുഴുവൻ അങ്ങനെ നിന്നുപോയി. നേരം വെളുത്തപ്പോൾ ഇവർ വരിക. വരുമ്പോൾ കർത്താവ് ആദ്യം അവർക്ക് ആ നിലയില് അപ്പോഴും സമയത്തിട്ട മീനും നൽകിയതിനു ശേഷം പത്രോസിനോട് ചോദിക്കുന്നു, പത്രോസേ നീ ഇതിനേക്കാൾ എന്നെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ചോദ്യമാണ് നമുക്ക് പലയിടത്തും നേരിടേണ്ടി വരുന്നത്. നമുക്ക് കേൾക്കാനൊരു ചെവിയുണ്ടെങ്കിൽ പല രംഗങ്ങളിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നിനക്ക് എന്നെ സ്നേഹിക്കാൻ താല്പര്യമുണ്ടോ? ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഇതിനു മുമ്പാകെ നമുക്ക് എന്ത് പറയാനൊക്കും? കർത്താവേ, നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് തന്നതുപോലെ ഞാനും എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് തരും എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം നാൾ കഴിയും തോറും വ്യത്യാസപ്പെടും. ക്രിസ്തീയ ജീവിതം കൂടുതൽ മാധുര്യമുള്ളതായിരിക്കും. ചിലപ്പം വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, അവര് ചില കാര്യങ്ങളിൽ പിണങ്ങി. പക്ഷെ പെണ്ണുകൊക്കെ മാറിക്കഴിയുമ്പോഴെന്താ, പെണ്ണുകൊക്കെ മാറിക്കഴിയുമ്പോൾ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞതുപോലെ സഹോദര സഹോദരി, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ബ്ലോക്ക് വന്ന്, ഇപ്പൊ ഈ പൈപ്പിലൊക്കെ വെള്ളം ഇടയ്ക്ക് ചില ബ്ലോക്ക് വരും, വെള്ളം പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് എവിടെ ബ്ലോക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ ഇന്ന് വീണ്ടും ദൈവസന്നിധിയിലേക്ക് വരിക. കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ ഇതിനേക്കാൾ അത്യാവശ്യമായിട്ട് നിന്നെ തന്നെ സ്നേഹിക്കും, നിനക്ക് വേണ്ടി ജീവിക്കും, നീ എന്നെ സഹായിക്കണം, ഞാൻ എന്നെ തന്നെ വീണ്ടും നിനക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാമോ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.